അറഫ ദിനത്തിന്റെ ഫലായിലുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് മാസങ്ങളുടെ എണ്ണം 12 എണ്ണമോളം ആകുന്നു എന്നുള്ളത് ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ 4 എണ്ണം പവിത്രമായ മാസങ്ങളാണെന്ന് പറഞ്ഞു. ആ 4 മാസങ്ങളിൽ ദുൽഹിജ്ജ മാസത്തിലെ ഒരു ദിവസമാണേത് അറഫ ദിവസം എന്നുള്ളത്. ഇത് ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് സൂറത്തുൽ ബക്കറയിലെ 197 ആയത്ത്, അതിൽ ഖുർആൻ ഹജ്ജിന്റെ മാസങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. അതിന്റെ പേരുകൾ പറഞ്ഞിട്ടില്ല. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്തുൻ, ഹജ്ജി എന്നുള്ളത് അറിയപ്പെട്ട ചില മാസങ്ങളാകുന്നു, അറിയപ്പെട്ട ചില മാസങ്ങളിലാകുന്നു എന്നുള്ളതാണ് ഖുർആന്റെ പ്രയോഗം. ആ മഅലൂമാത്ത് എന്നുള്ളതിന്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിലേതാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദുൽഹിജ്ജ തന്നെ. അപ്പൊ അവിടെ അഷ്ഹുറും മഅലൂമാത്ത് എന്നുള്ളതിന്റെ ശറഹിലും എന്ത് വന്നിട്ടുണ്ട്, ഈ അറഫയുടെ പ്രാധാന്യം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സൂറത്തു ഹജ്ജിലെ 28-ാമത്തെ ആയത്ത്, അതിൽ അല്ല പറഞ്ഞിട്ടുള്ളത് അയ്യാമി മഅലൂമാത്തിൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ലിയശ്ഹദു മനാഫിഅ ലഹും വയദക്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്തിൻ. നേരത്തെ ബക്കറയിൽ 197-ാമത്തെ ആയത്തിൽ പറഞ്ഞത് അഷ്ഹുറും മഅലൂമാത്തും എന്ന അറിയപ്പെട്ട മാസങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അറിയപ്പെട്ട ചില ദിവസങ്ങൾ. ഇവിടെ അറിയപ്പെട്ട ദിവസങ്ങൾ അയ്യാമും മഅലൂമാത്ത് കൊണ്ടുള്ള ഒന്നിലധികം ശറഹുകൾ വന്നിട്ടുണ്ട്. അതിൽ മഹനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഇവിടെ അയ്യാമും മഅലൂമാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഷ്ഹുറു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. അതിൽപ്പെട്ട 9-ാമത്തെ ദിവസമാണ് ഏത്, യൗമു അറഫ എന്നുള്ളത്. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ 3 സ്ഥലങ്ങളിൽ അതിന്റെ തഫ്സീറുകൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരു സൂറത്താണ് വൽഫജർ വലയാലി നഷർ. അവിടെ അള്ളാഹു ചില കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയണം. ഫജർ തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. അവിടെ 10 രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഒന്നിലധികം ഷറഹുകൾ വന്നിട്ടുണ്ട്. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷറഹ് ഇന്നഹ അഷ്ഹുറു ദുൽഹിജ്ജ. അവിടെ വൽ ഫജർ വലയാലി നഷർ എന്നുള്ളതിലെ 10 രാത്രികൾ കൊണ്ട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹുവ അസ്സഹീഹ്, അതാണ് സ്വഹീഹായിട്ടുള്ള അഭിപ്രായം. അപ്പൊ ഒന്നിലധികം ഷറഹുകൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലെ തന്നെ വശഫ് ഇവൽ വതർ, ഒറ്റ ഇരട്ട, അതുകൊണ്ട് തന്നെയാണ് സത്യം. അവിടെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയണം. അവിടെ എന്താണ് ഷെഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വത്തർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഹദീസിൽ തന്നെ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വയായ ഹദീസുകളിൽ തന്നെ അതിന്റെ വിശദീകരണം വന്നിട്ടുള്ളത് എന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള വത്തർ, എന്താണ് ഷെഫ്. അത് ഹദീസുകളിൽ തന്നെ അതിന്റെ വിശദീകരണം വന്നിട്ടുള്ളത് വത്തർ കൊണ്ട് ഉദ്ദേശം ദുൽഹിജ്ജ 9 ആണ്, അറഫ ദിവസമാണ്. ഒന്നിലധികം ഷറഹുകൾ അതിന് വന്നിട്ടുണ്ട്. ആ ഒന്നിലധികം ഷറഹുകൾ വന്നിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു ഷറഹ ഏതാണ്, അവിടെ വത്തർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്, ദുൽഹിജ്ജ 9 അറഫ ദിവസമാണ്. അതേപോലെ തന്നെ ഷെഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൻ നഹറാണ് എന്നുള്ളത് തന്നെ എന്താണ് ഹദീസുകളിൽ തന്നെ അതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അതിന്റെ തഫ്സീറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അറഫ ദിവസത്തെ സംബന്ധിച്ച് ഈ ആയത്തുകളുടെ തഫ്സീറുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അള്ളാഹു ഒരു സംഗതിയെ കൊണ്ട് സത്യം ചെയ്യുന്നത് അതിന്റെ അളമത്തിന്, അത് അതിന്റെ മഹത്വത്തെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആ 10 രാത്രികൾ എന്ന് പറഞ്ഞതാകട്ടെ, അതല്ലെങ്കിൽ വത്തറി എന്നുള്ളത് പറഞ്ഞതാകട്ടെ, അയ്യാമും മഅലൂമാത്തി എന്നുള്ളത് പറഞ്ഞതാകട്ടെ, അതേപോലെ തന്നെ അഷ്ഹുറും മഅലൂമാത്തി എന്ന് പറഞ്ഞതാകട്ടെ, അപ്പൊ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൊക്കെ ദുൽഹിജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങളിൽ വരുന്ന അറഫ ദിനം എന്നുള്ളത് പിന്നെ ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള ആയത്തുകൾ, ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാം ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ ഫലായിലുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം കടന്നു വന്നിട്ടുള്ളത് റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണോ, അതല്ല ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് അഫ്ദലായിട്ടുള്ളത് എന്നുള്ളൊരു ചർച്ച ഉണ്ട്. ആ ചർച്ച പലരും നടത്തിയിട്ടുണ്ട്, മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ആ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച ക്രോഡീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞെന്താ വെച്ചാല്, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളുടെ പകലുകൾ, ആ 10 ദിവസങ്ങളുടെ പകലുകളാണേത് റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലെ പകലുകളിലേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ രാത്രികൾക്ക് ശ്രേഷ്ഠം ഏതാണ്? അത് റമദാന്റെ രാത്രികൾക്കാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ രാത്രികളിലേക്കാൾ ശ്രേഷ്ഠതാണ് റമദാനിന്റെ അവസാനത്തെ പത്തിലെ രാത്രികൾക്കാണ് ഫതിലുള്ളത്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അപ്പൊ അതിലെ പകലുകൾക്കാണ് എന്ത്, ഈ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കാണ് റമദാനിന്റെ അവസാനത്തെ പത്തിലെ പകലുകളെക്കാൾ അഫ്ദലായിട്ടുള്ളത്, ശ്രേഷ്ഠതയുള്ളത് എന്ന് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം അതിന്റെ ഒരു കാരണം പറഞ്ഞു. ആര്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ കാരണം പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? ലിയന്ന ഫീഹ, കാരണം ഈ 10 ദിവസങ്ങളിലാണ് യൗമു അറഫ, അറഫ ദിവസമുള്ളത്. വഫീഹ യൗമുൻ നഹർ, അതിൽ തന്നെയാണ് ഏതുള്ളത്, നെഹറിന്റെ ദിവസമുള്ളത്. വഹുമ അഫ്ദലു അയ്യാമി ദുനിയ, അത് രണ്ടും ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പൊ ദുൽഹിജ്ജ 9 അറഫ ദിവസം, അന്ന് സുന്നത്ത് നോമ്പുണ്ട് എന്നുള്ളത് മാത്രമല്ല, അതതിന്റെ പ്രാധാന്യങ്ങളിൽപ്പെട്ട ഒരു പ്രാധാന്യം മാത്രമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ 2 ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ആ 2 ദിവസങ്ങളുടെ പിന്നെ പ്രാധാന്യം എന്താണ്? വഹുമ അഫ്ദലു അയ്യാമി ദുനിയ എന്നുള്ളതാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 2 ദിവസങ്ങളാണ് ഏത്? യൗമുൻ നഹറും യൗമു അറഫയും. അപ്പോ അറഫ ദിവസത്തെ കുറിച്ച് ഒരു ബോധം നമുക്കുണ്ടാക്കണം. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം അത് അറഫ ദിവസമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി അത് സംബന്ധമായിട്ടുള്ള ഹദീസുകളിൽ നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത്, ഈ അറഫ ദിവസമാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടത്. നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അള്ളാഹു ഈ മതത്തെ പൂർത്തിയാക്കുന്നത്, ഇസ്ലാം മതത്തെ അള്ളാഹു ദീനായി തൃപ്തിപ്പെടുന്നത്, അവന്റെ അനുഗ്രഹത്തെ അള്ളാഹു പൂർത്തിയാക്കി തരുന്നത് ഈ അറഫ ദിവസമാണ്. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. യഹൂദികളിൽപ്പെട്ട ഒരാൾ, അന്ന റജുലൻ മിനൽ യഹൂദി മാലലഹു യാമിർ അൽ മുഅ്മിനീൻ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ജൂതനാണ് ചോദിക്കുന്നത്, എന്താ ചോദ്യം? ആയത്തുൻ ഫീ കിതാബിക്കും തഖറൂനഹ, നിങ്ങളുടെ കിതാബിൽ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്തുണ്ടല്ലോ, ലഹു അലൈന മഅശർ യഹൂദി നസലത് ലത്തഖദ്നാ ദാലിക യൗമഈദ. ആ ആയത്ത് യഹൂദികളായ ഞങ്ങൾക്കാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ഒരു ഈദായി ഈദാക്കുമായിരുന്നു, ഒരു ആഘോഷ ദിവസമാക്കുമായിരുന്നു, ഒരു ഉത്സവ ദിവസമാക്കുമായിരുന്നു ഞങ്ങൾക്കാണ് ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ. ഇത് യഹൂദിയാണ് പറയുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളോട് തിരിച്ചു ചോദിച്ചു, അയ്യോ ആയത്തിൻ, ഏതൊരായത്തിനെ സംബന്ധിച്ചാണ് നീ പറയുന്നത്? ഖാല, ആ യഹൂദി ജൂതൻ ആയത്ത് ഓതി കൊടുത്ത അല്യോമക്കുമൽത്തുലക്കും ദീനക്കും വത്മാംതു അലൈക്കും നിഅമതി വറളിത്തുലക്കും ഇസ്ലാമ ദീന മായിദല, മൂന്നാമത്തെ ആയത്ത് ഓതി കൊടുത്തു. ഈ ആയത്തിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ അറഫ്നാ ദാലിക അൽയൗമ, ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഏ ദിവസമാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വൽമഖാൻ അല്ലദീ നസലത്ത് ഫീഹി അലൻ നബീ, അതേപോലെ തന്നെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ് അതും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വഹുവ ഖായിമുൻ ബി അറഫ യൗമ ജുമഅ, ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ്. ആ സ്ഥലം ഞങ്ങൾക്കറിയാം. അതേപോലെ തന്നെ അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ആ ദിവസം ഏതാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് രണ്ടും ഞങ്ങൾക്ക് ഈദാണ് എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ 2 ദിവസവും മുസ്ലിങ്ങൾക്ക് ഈദാണ്. കാരണം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു പൂർത്തീകരിക്കുന്നു, അതിനുശേഷം ചില ആയത്തുകൾ മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആയത്ത് അല്യോമാക്കുമലത്തിലേക്കും ദീനക്കും എന്നുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അഹ്കാമുകൾ പൂർത്തീകരിക്കപ്പെട്ടു, വിധിവിലക്കുകൾ പൂർത്തീകരിക്കപ്പെട്ടു. അതിനുശേഷം ചില ആയത്തുകളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാനും ചില മാസങ്ങൾ മാത്രമാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടുള്ളത് എന്നുള്ളത് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ആയത്തിൽ പറഞ്ഞത്. 1, ദീനുൽ ഇസ്ലാമിനെ പൂർത്തീകരിച്ച ദിവസം. 2, അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തീകരിച്ച ദിവസം. 3, ഇസ്ലാമിലെ ഒരു മതമായി അള്ളാഹു തൃപ്തിപ്പെട്ട ദിവസം. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന, മാഇദയിലെ 3-ാമത്തെ ആയത്താണ് ഇത്. ഞാൻ വായിച്ചിട്ടുള്ളത് ബുഖാരിയുടെ റിപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു വലിയ പ്രാധാന്യം ഇതിനുണ്ട്, അറഫ ദിവസത്തിനുണ്ട്. അള്ളാഹു ഈ ദീനിനെ പൂർത്തീകരിച്ച ദിവസമാണ് അത് അറഫ ദിവസം എന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്തുകളുടെ തഫ്സീറുകൾ, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ദിവസം അറഫ ദിവസമാണ്, ഈ ദീനിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം. 12 മാസങ്ങളിൽ 160 ദിവസങ്ങളിൽ അറഫ ദിവസത്തെയാണ് അള്ളാഹു അതിന് തെരഞ്ഞെടുത്തത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഇതിന്റെ വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് മൂന്ന് ദിവസം, അത് മുസ്ലിങ്ങളുടെ ഈദാണ് എന്ന് പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഈദ് അത് മൂന്ന് ദിവസം. അഹദീസിൽ വന്നിട്ടുള്ളത് വഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഉള്ള റിപ്പോർട്ടിൽ ഇന്ന യൗമ അറഫ വയൗമ നഹർ വഅയ്യാമത്ത ശരിക്ക് ഈദുന അഹ്ലൽ ഇസ്ലാം വഹിയ അയ്യാമ അക്കലിൻ വഷുർബിൻ, ഇവിടെ മൂന്ന് ദിവസത്തെ എണ്ണി. അതിലൊന്നേതാണ്? അറഫ ദിവസം. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈദാണ്. അവിടെ ഈദാണ് എന്ന് പറയാനുള്ള കാരണം, പ്രത്യേകിച്ചും ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതിൽ ഒരുമിച്ച് കൂടുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് നോമ്പ് നിൽക്കാൻ പാടില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈദാണ്, അവരൊരുമിച്ച് കൂടുകയാണ്. അതേപോലെ തന്നെയാണ് യൗമുൻ നഹർ, അതേപോലെ തന്നെ അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങൾ. അത് തീറ്റയുടെയും കൊടിയുടെയും ദിവസമാണ്. അതിൽ നിന്ന് ഖാസായിട്ടുള്ള തെളിവ് വന്നിട്ടുള്ളത് ഹാജിമാരില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്, അറഫ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഹദീസിനെ സാഹിതിരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അൽബാനി, സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസ്. അപ്പോ അങ്ങനെ ഒരു സവിശേഷത കൂടി അറഫ ദിവസത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഈദായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ഈദാക്കിയതുപോലെ, പെരുന്നാൾ ഈദാക്കിയതുപോലെ, ഈദ് എന്ന് പറഞ്ഞതുപോലെ, അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങളെ കുറിച്ച് പ്രയോഗിച്ചതുപോലെ. ഇതേപോലെ തന്നെ അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത്, അള്ളാഹു പല സന്ദർഭങ്ങളിൽ അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അടിമകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം ഏതാണ്? അറഫ ദിവസമാണ്. റമദാനിന്റെ രാത്രികളിൽ, റമദാനിന്റെ ദിവസങ്ങളിൽ, അതേപോലെ തന്നെ മറ്റു ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ചില പ്രത്യേകമായ അമലുകൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ളത് ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടിമകളെ നരകത്തിൽ മോചിപ്പിക്കുന്ന ദിവസമാണ്, അത് വ്യക്തമായി ഹദീസിൽ നസ് വന്നിട്ടുള്ളത് അറഫ ദിവസമാണ്. ആ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നുള്ള റിവായത്തിലാണ് വന്നിട്ടുള്ളത്. അത് ഹദീസിൽ വന്നിട്ടുള്ളത് മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ കൂടുതലായിട്ട് അള്ളാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും ഇല്ല എന്നുള്ളതാണ്. ഇത് അറഫ ദിവസത്തിന്റെ ഒരു പ്രാധാന്യമാണ്. അപ്പൊ അറഫ നോമ്പ് നോക്കും, അറഫ ദിനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അന്ന് നോമ്പുണ്ട് എന്നുള്ളത് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. നമ്മൾ നിരവധി തവണ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ ഫളായിലുകളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെ പലപ്പോഴും നമ്മൾ അറഫ വിട്ടുപോവുകയാണ്. അറഫയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാതെ പോവുകയാണ്. അള്ളാഹു അവന്റെ അടിമകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണേത്, അറഫ ദിവസം. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം. അന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് വരും, എന്നിട്ട് മലക്കുകളോട് അവരെ സംബന്ധിച്ച് അഭിമാനത്തോടുകൂടി പറയും, എന്നിട്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കും. ഇതൊക്കെ മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. ഇതൊക്കെ വേറെ റിവായത്തുകൾ പലതും വന്നിട്ടുണ്ട്. സുന്നികളിൽ അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ബാക്കിയുള്ള വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അള്ളാഹു അവന്റെ അടിമകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണേത്, അറഫ ദിവസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രാധാന്യമാണത്, ദുആന്റെ ചില സന്ദർഭങ്ങളുണ്ട്, അതിന് ചില ഫലായിലുകളുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദുആ ചെയ്താൽ അതിന് പ്രത്യേക ഉത്തരം കിട്ടും. എന്നാൽ ദുആകളിൽ വെച്ച് ഏറ്റവും അഫ്ദലായിട്ടുള്ള ദുആ ഏതാണ്? അത് അറഫ ദിവസത്തിലെ ദുആയാണ്. അറഫ ദിവസം ഒരാൾ ചെയ്യുന്ന ദുആയാണിത്, ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ദുആ. അപ്പൊ ഈ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം പറയണം, ഖൈറു ദുആഇ ദുആ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും ഖൈറായ ദുആ അത് അറഫ ദിവസത്തിലെ ദുആയാണ്. ദുആകൾ ഒരുപാടുണ്ട്, അതിന് പല സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും ഖൈറായ ദുആയതാണ് അറഫ ദിവസത്തിലെ ദുആയാണ്. ഖൈറുമാ ഖുൽതു അന വന്നബീന മിൻ ഖബലി, ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഖൈറായ ഖൗൽ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തിർമിദി ധരിച്ചതാണ്, ഷെയ്ഖ് അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസ്. ഈ ഹദീസിൽ വന്നത് ഖൈറു ദുആ ദുആ യൗമി അറഫ എന്നുള്ളതാണ്. അറഫ ദിവസത്തിലെ ദുആയാണ് എന്ത്? ഏറ്റവും ഖൈറായിട്ടുള്ള ദുആ. ഇനി ത്വലഹ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള അതിന്റെ വേറെ റിവായത്തിൽ കാണാം, അഫ്ദലു ദുആഇ ദുആ യൗമി അറഫ എന്ന് കാണാം. ദുആകളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള ദുആ അത് അറഫ ദിവസത്തിലെ ദുആയാണ് എന്നുള്ളതാണ് വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത്. ഒന്ന് ഖൈറു ദുആഇ എന്നുള്ളതാണ്, മറ്റത് അഫ്ദലു ദുആഇ എന്നുള്ളതാണ്. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അഫ്ദലു മാ ഖുൽതു അന നബിയിന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളതാണ്. ഇതാണ് ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാക്കിയിട്ടുള്ള റിപ്പോർട്ട്. അപ്പൊ ഈ അറഫ ദിവസത്തില് അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആക്ക് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ചില കാര്യം എന്ന് വെച്ചാല് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദുആയതാണ് അറഫ ദിവസത്തിലെ ദുആയാണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു പ്രാർത്ഥനയുടെ പിന്നെ അതിനെ ഷറഹ് വിശദീകരിച്ചിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇസ്തിദ്കാറിൽ പറഞ്ഞു, ദുആ യൗമി അറഫ അഫ്ളു മിൻ ഗൈരിഹി. മറ്റുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ദുആ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അഫ്ളായിട്ടുള്ള ദുആയാണത്. അതിനെ ഷറഹ് ചെയ്തിട്ട് അദ്ദേഹം പറയണത് ഏറ്റവും അഫ്ളായിട്ടുള്ള ദുആയാണത് അറഫ ദിവസത്തിലെ ദുആ. വഫീ ദാലിക ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്. അല ഫളു യൗമി അറഫ അല ഗൈരിഹി, മറ്റു ദിവസങ്ങളിലേക്കാൾ അറഫ ദിവസത്തിന് ഫളുണ്ട് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. എന്നിട്ട് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണ വഫിൽ ഹദീസി അയ്യൽ ദലീലുൻ, അതേപോലെ തന്നെ ഈ ഹദീസിൽ തെളിവുണ്ട്. അല അല ദുആ യൗമി അറഫ, അറഫ ദിവസത്തിലെ ദുആ മുജാബുൻ കുല്ലുഹു ഫിൽ അഗലബി, മിക്കവാറും അന്ന് നടത്തുന്ന എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടും അദ്ദേഹം പറയണം. അദ്ദേഹത്തിന്റെ വാക്കാണ് അന്ന ദുആ യൗമി അറഫ മുജാബുൻ കുല്ലുഹു ഫിൽ അഗലബി, മുജാബുൻ കുല്ലുഹു എന്നാണ്. അന്ന് അള്ളാഹുവിനോട് ഒരാൾ ദുആ നടത്തുന്നുണ്ടെങ്കിൽ മിക്കവാറും അയാൾ നടത്തുന്ന എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടും. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ആര് പറയണ്? ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറയണ്. അതുകൊണ്ട് അറഫ ദിവസത്തിൽ പ്രത്യേകം പ്രാർത്ഥന വർദ്ധിപ്പിക്കണം എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഹാജിമാർക്ക് മാത്രം ബാധകമാണോ, അതല്ല ഇത് പിന്നെ ആമാണോ, അതല്ല ഇത് ഹാജിമാർക്ക് മാത്രം ഖാസാണോ? ഇവിടെ റാജിഹായിട്ടുള്ള അഭിപ്രായം ഇത് ആമാണ് എന്നുള്ളതാണ്, ആ ദിവസത്തിലെ പ്രാർത്ഥന എന്നുള്ളത്. കാരണം എന്താണ്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള നിരവധി ഹദീസുകളെ പഠനം നടത്തിയതിന് ശേഷം അവർ പറഞ്ഞു ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും ആ ഫദലുണ്ട്, എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഫദല് കിട്ടും എന്നുള്ളതാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇബ്നു റജബ് അൽഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലതായിഫിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ആമാണി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇമാം നവ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ എന്ത് പറഞ്ഞത്, മറ്റു ദിവസങ്ങളിലേക്കാൾ ദുആ ചെയ്യുന്നതിന് ഫദൽ ചെയ്തിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ദുആ ചെയ്യുന്നതിനുണ്ട്, അതേപോലെ തന്നെ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുന്നതിനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അറഫ ദിവസത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇമാം നവ്വി വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ദുആകൾ വർദ്ധിപ്പിക്കണം. നവ്വിയുടെ ചില വാചകങ്ങൾ അദ്ദേഹം കുറെ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നബി റംസാലഹിയുടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ വായലം നീ മനസ്സിലാക്കണം. അന്നഹു യുസ്തഹബ്ബുൽ ഇക്സാറു മിനൽ അദ്കാരി ഫീ ഹാദിൽ അശരി സിയാദത്തിന് അല ഗൈരിഹി, ഈ 10 ദിവസങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കണം. മറ്റു ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരാൾ സാധാരണ ദിക്റുകൾ ചെല്ലാറുണ്ട്, എന്നാൽ സാധാരണ ചെല്ലുന്നതിനേക്കാൾ ദിക്റുകൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. വയസ്തഹബ്ബു മിൻ ദാലിക ഫീ യൗമി അറഫ അക്സറ മിൻ ബാഖിൽ അഷർ, എന്നാൽ മൊത്തത്തിൽ 10 ദിവസങ്ങളിൽ ദിക്റുകൾ മറ്റു ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ 10 ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. ആ 10 ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പറയുന്നത് വയസ്തഹബ്ബു മിൻ ദാലിക ഫീ യൗമി അറഫ, അറഫ ദിവസം പ്രത്യേകിച്ച് അക്സറ മിൻ ബാഖിൽ അഷർ, മറ്റു ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും വർദ്ധിപ്പിക്കണം, ഈ അറഫ ദിവസത്തിൽ വർദ്ധിപ്പിക്കണം, അദ്കാറുകൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് ആര് വിശദീകരിക്കുന്നുണ്ട്? നബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് സാദുൽ മഅാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിക്റുകളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നില്ല, കാരണം നമ്മളൊരു ദർസ് അതിൽ നടത്തിയിട്ടുണ്ട്. ഈ 10 ദിവസങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കണം, ദുആകൾ വർദ്ധിപ്പിക്കണം, അത് സംബന്ധമായിട്ടുള്ള തെളിവുകൾ നമ്മൾ അതിൽ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പൊ ഈ അറഫ ദിവസത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ച സന്ദർഭത്തിൽ ഇവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാവരും വർദ്ധിപ്പിക്കണം, ഇത് ഹാജിമാർക്ക് മാത്രം ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോ ഖൈറു ദുആ അതേതാണ്? അഫ്ളു ദുആ അതേതാണ്? അറഫ ദിവസത്തിലെ ദുആയെ സംബന്ധിച്ചാണ് ഹദീസുകളിൽ അത് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഫളായിലുകളൊക്കെ ഈ അറഫ ദിവസത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇതല്ലാത്തതും ഇപ്പൊ അറഫയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്, അത് അറഫന്റെ ഒരു പ്രാധാന്യമാണ്. ഒരാൾ അറഫയിൽ നിന്നിട്ടില്ലെങ്കിൽ അയാളുടെ ഹജ്ജ് സാധുവല്ല. അയാൾ ബാക്കിയുള്ള എല്ലാ അമലുകളും ചെയ്തു, ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു, പക്ഷെ അയാൾ അറഫയിൽ നിന്നിട്ടില്ല, അയാൾക്ക് ഹജ്ജ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. തിർമിദിന്റെ റിപ്പോർട്ടാണ്, ഷെയ്ഖ് അൽബനി റഹ്മത്തുള്ളാഹി അലൈഹി സഹിയാക്കിയിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ഹദീസുകൾ ഇതിൽ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്തുകളുടെ ഷർഹുകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ ആയത്തുകളിൽ നിന്നും ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ വെച്ചാല്, ഈ അറഫ ദിവസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, നോമ്പ് നോൽക്കുക എന്നുള്ളത്. പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമല്ല. രണ്ട് ഹദീസുകൾ ആ വിഷയത്തെ സംബന്ധിച്ച് വന്നു. ഒന്ന്, അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസ് എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ഫിറ സനത്തല്ലതി ഖബ്ലഹു. അറഫ ദിവസത്തിൽ നോമ്പ് ഒരാൾ നോറ്റാൽ ഒരു വർഷം മുമ്പുള്ള അയാൾ ചെയ്ത തെറ്റുകളൊക്കെ, ആ പാപങ്ങൾക്കൊക്കെ അള്ളാഹു എന്താണ് ആ പാപങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാകും. അബൂ ഖതാദയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്, അഹ്മദ് അബൂദാവൂദ് തിർമിദി ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ഒരു വർഷം മുമ്പുള്ള അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പൂർത്തിയാകും, മാപ്പ് തരും. ഇതിന്റെ വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത്, അബൂ ഖതാദയിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു റിവായത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന്, വസ്ഊലാൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അക്കാല അദ്ദേഹം പറഞ്ഞു, യുകഫ്ഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ. ഇത് അറഫ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. രണ്ട് വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടും. ഒന്ന്, ആ വർഷം ചെയ്തത് ഏത്, ദുൽഹിജ്ജ അവസാനിക്കുകയാണ്, അപ്പൊ ആ ഒരു കൊല്ലം. പിന്നെ അടുത്ത വർഷം തുടങ്ങുകയാണ്, ഏത്, മുഹറം മുതൽ. അപ്പൊ രണ്ട് കൊല്ലത്തെ പാപങ്ങൾ ഒരൊറ്റ ദിവസത്തിന് നോമ്പിലൂടെ പുറത്തിട്ടാണ്. ഒന്ന്, ആ വർഷം അവസാനിക്കുകയാണ് ദുൽഹിജ്ജയോട് കൂടിയിട്ട്, ആ വർഷം തീർന്നു. പിന്നെ അടുത്ത വർഷം തുടങ്ങുകയാണ് മുഹറത്തോട് കൂടിയിട്ട്. അപ്പൊ ആ ദുൽഹിജ്ജ അവസാനിക്കുന്നതോടുകൂടി, ആ നോമ്പ് ഒരാൾ നോൽക്കുന്നതോടുകൂടി, ആ വർഷത്തെ അയാൾ ചെയ്ത ചെറിയ തെറ്റുകളൊക്കെ അതിലൂടെ പുറത്തു കിട്ടാണ്. അതേപോലെ തന്നെ മുഹറം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, ആ ഒരു വർഷത്തെ തെറ്റുകൾക്കുള്ള പിന്നെ പ്രാഞ്ചിത്വം ഈ നോമ്പിലൂടെ കിട്ടുകയാണ്. ഈ രണ്ട് ഹദീസും ഈ ഹദീസാണ്, രണ്ട് വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്നുള്ളത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അബൂ ഖതാദയിൽ തന്നെയുള്ള മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഇത് വേറൊരു നോമ്പിലില്ലാത്തൊരു ഫദലാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജറിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് എന്ത്, ആഷൂറ നോമ്പിന്റെ പ്രാധാന്യം സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആഷൂറ നോമ്പാണോ പിന്നെ ഈ അറഫ നോമ്പാണോ ഫദല് കൂടുതലുള്ളത് എന്നെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ പറയുന്നത് എന്താ വെച്ചാല്, ആഷൂറ നോമ്പിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏത്, അറഫ നോമ്പ്. അതിന് കാരണം പറഞ്ഞു, ആഷൂറ നോമ്പ് മൂസാ നബി അലൈഹി സ്വലാമിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഏത്, ആഷൂറ നോമ്പ്. എന്നാൽ പിന്നെ അറഫ ദിവസത്തിലെ നോമ്പ് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വാചകം വല്ലാഹിറു നമുക്ക് മനസ്സിലാകുന്നത് അന സിയാമ അറഫ അഫ്ദലു മിൻ സിയാമി ആഷുറ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. അറഫ നോമ്പാണ് ഏത്, ആഷുറ നോമ്പിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നിട്ടാണ് അദ്ദേഹം അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ രണ്ട് കൊല്ലത്തെ ഒരൊറ്റ നോമ്പിലൂടെ രണ്ട് കൊല്ലത്തെ പാപങ്ങൾ പുറത്തു കിട്ടുകയാണ്, ചെറിയ ദോഷങ്ങൾ അതിലൂടെ പുറത്തു കിട്ടുകയാണ്. അപ്പൊ ഇത് മറ്റൊരു നോമ്പിലും ഇല്ലാത്ത ശ്രേഷ്ഠതയാണ്. അപ്പൊ ആ നോമ്പ് ഇതിന്റെ കൂടെ നമ്മൾ നോൽക്കുമ്പോണം, അത് ഇതിന്റെ വലിയൊരു ഫദലാണ്. ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളത്, അറഫ നോമ്പ് നോൽക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയധികം ഫലാലുകൾ ഇതിന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വിശദീകരിക്കപ്പെടാത്ത വേറെയും ചില റിപ്പോർട്ടുകൾ, വേറെയും ചില ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഫലാലുകൾ നമ്മൾ മനസ്സിലാക്കുക. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ എന്താണ് അശ്രദ്ധമായിട്ട് കളയാതിരിക്കുക. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഷെയ്ഖ് ഇബ്നു സമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പല ആളുകൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുക, അതേപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, തസ്ബീഹുകൾ, തഹ്മീദുകൾ, തക്ബീറുകൾ, അതേപോലെ തന്നെ അംറും ബിൽ മഅറൂഫ് നഹ്യ് അനിൽ മുൽക്കർ, സ്വലാത്തുകൾ, സദഖാത്തുകൾ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യുക, സിലത്തുൽ അർഹാം, കുടുംബബന്ധം പിന്നെ ചേർക്കുക, ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ടുള്ള ഏത്, ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ചെയ്യേണ്ട അമലുകൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണത്. അതിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യല് വരെ പ്രത്യേകമായിട്ട് എടുത്ത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നത്, അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു അത്ഭുതം തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നു സൈമിന്റെ പ്രയോഗമാണ് വലാജബ്, അത്ഭുതം തന്നെയാണ്. അന്നനാസ ഖാഫിലുൻ അന ഹാദിഹില്ല ശരി, ഈ 10 ദിവസങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ്. തൈദുഹും ഫി അശ്ര റമദാൻ ഇജ്തഹിദൂന ഫിൽ അമലി, കാരണം റമദാന്റെ അവസാനത്തിൽ അവർ കഠിനമായിട്ട് ഇബാദത്തുകൾ ചെയ്യും. ലാക്കിൻ ഫി അശ്രി ദുൽഹിജ്ജ, എന്നാൽ ദുൽഹിജ്ജ ഈ 10 ദിവസങ്ങളിൽ ലാ തഖാൽ തജിദ അഹദു ഫർറഖ ബൈനഹ ബൈന ഗൈരിഹ, എന്നാൽ ഈ ദിവസങ്ങളെയും മറ്റു ദിവസങ്ങളെയും വേർതിരിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ അമലുകൾ ചെയ്യുന്നതായിട്ട് ആരെയും നിനക്ക് കാണാൻ കഴിയണില്ല. റമദാന്റെ കാര്യത്തിൽ അവർ കഠിനമായിട്ട് നന്നായിട്ട് അവർ അമലുകൾ ചെയ്യുന്നു, എന്നാൽ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാകട്ടെ അങ്ങനെ അമല് ചെയ്യുന്നതായിട്ട് നീ ജനങ്ങളെ ഒരു വ്യത്യാസവും നീ ജനങ്ങളിൽ കാണുന്നില്ല. വലാഖി നീദാ കാമൽ ഇൻസാനു ബിൽ അമലി സ്വാലിഹി ഫി ആദിഹിൽ അയ്യാമിൽ അശറ ഇഹ്യാ ലിമാ അർശദ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അഅമാലി സ്വാലിഹ, എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരാൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഫൈനഹു അലാ ഖൈരിൻ അലീം, അങ്ങനെ അമലുകൾ ചെയ്യുകയാണെങ്കിൽ അയാൾ വമ്പിച്ച ഖൈറിലാണ്, അയാൾ വലിയ നന്മയിലാണ് എന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അയാൾ വലിയൊരു ഖൈറിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ 10 ദിവസങ്ങൾ ഏതാനും ദിവസങ്ങൾ ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. കുടുംബബന്ധങ്ങള്, അതേപോലെ തന്നെ സദക്കകള്. സദക്കകളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ ഇബ്നു സൈമിന്റെ പ്രയോഗം എന്താ വെച്ചാല്, നീ ഒരു ദിർഹം ഈ 10 ദിവസങ്ങളിൽ നീ സദക്ക കൊടുത്തു, അതേപോലെ തന്നെ റമദാന്റെ 10 ദിവസങ്ങളിൽ നീ ഒരു ദിർഹം സദക്ക കൊടുത്തു. ഫയ്യഹുമ അഹബ്ബു ഇലല്ലാ, ആ അതിലേതാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടം? എന്നിട്ട് അദ്ദേഹം പറയുന്നത് അസ്വദഖത്തു ബിഅശരി ദിൽഹിജ്ജ അഹബ്ബു ഇലല്ലാഹിമിന സ്വദഖത്തു ബിഅശരി റമദാൻ. റമദാനിന്റെ അവസാനത്തെ പത്തിൽ നീ സ്വദഖ കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടം ഏതാണ്? ഈ 10 ദിവസങ്ങളിൽ സ്വദഖ കൊടുക്കുന്നതാണെന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഹദീസുകളെ ജംഅ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമാണത്. റമദാന്റെ രാത്രികളാണ് ശ്രേഷ്ഠം, എന്നാൽ ദുൽഹിജ്ജയിലെ 10 പകലുകളാണ് ശ്രേഷ്ഠം. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെയും ഒരുപാട് ചർച്ചകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട്, ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ ഫലാലുകൾ വിശദീകരിച്ചുകൊണ്ട് പറയണം. സ്വദഖകൾക്ക് പോലും അതിന്റേതായ പ്രാധാന്യമുണ്ട്. അതിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഈ ദിവസങ്ങളാണ് ഏത്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്നുള്ളത്. അതേപോലെ തന്നെ 1 മുതൽ 9 വരെ തുടർച്ചയായിട്ട് നോമ്പ് നിൽക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചത് കൊണ്ടാണ് അതിലേക്ക് നമ്മൾ പോകാത്തത്. അത് പിന്നെ സുന്നത്താണ്. 1 മുതൽ 10 വരെ 10ാമത്തെ ദിവസം പെരുന്നാളാണ്, അന്ന് നോമ്പ് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് 9 വരെ എന്നുള്ളത്. നേരത്തെ നമ്മൾ പല ദിവസങ്ങളിൽ വിശദീകരിച്ചത് നമ്മളെ ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അത് വിശദീകരിക്കാത്തത്. അപ്പൊ അത് ഇതിൽ പെടുന്ന കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു നോമ്പ് നോക്കുക എന്നുള്ളതല്ല ഈ അറഫാ ദിവസത്തിന്റെ ഫലാലുകളായിട്ട് വന്നിട്ടുള്ളത്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എത്രയോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വിശദീകരിച്ചു, ഇതൊക്കെ അതിന്റെ ഫലാലുകളാണ്. അപ്പൊ ഈ ഫലാലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിലുണ്ടാകണം. ചെയ്യാൻ പറ്റുന്നിടത്തോളം അമലുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.